പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു.
പ്രൈസ് ലോർഡ്. മേ ദ നെയിം ഓഫ് ദ ലോർഡ് ബി ഗ്ലോറിഫൈഡ്.
കടന്നു വന്ന എല്ലാവർക്കും എല്ലാവർക്കുമായും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു.
ഐ താങ്ക് ആൻഡ് പ്രൈസ് ഗോഡ് ഫോർ ഓൾ ദോസ് ഹു ആർ ഗാദേർഡ് ഹിയർ ടുഡേ.
നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം.
ഷാൽ ബി ഓൾ പ്രൈസ് ഗോഡ്.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് പാട്ടുകളൊക്കെയും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ.
ഗോഡ് ഗിവ് us the grace to sing and praise his name.
ഇന്ന് നമ്മൾ ചിന്തിപ്പനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ ചിന്തിച്ച ഒരു വിഷയത്തിൻ്റെ ഒരു പകുതി പാട്ട് നമ്മളന്ന് ചിന്തിച്ചുള്ളൂ, ബാക്കി ഇന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്.
സോ വാട്ട് വി ആർ ഗോയിങ് ടു കൺസിഡർ ടുഡേ ഈസ് സംതിങ് ദാറ്റ് വി ലുക്ക്ഡ് അറ്റ് ഏർലിയർ, ബട്ട് വി ലുക്ക്ഡ് അറ്റ് ഇറ്റ് ഓൺലി ദ ഹാഫ് പോർഷൻ ഓഫ് ഇറ്റ് ആൻഡ് വി ഹോപ്പ് ടു ലുക്ക് അറ്റ് ഇറ്റ് മോർ കംപ്ലീറ്റ്ലി ടുഡേ.
നമ്മൾ ആ ഡിസംബർ മന്തിൽ നമ്മൾ ചിന്തിച്ചതായിട്ടുള്ളൊരു വിഷയമാണ് സെക്കൻഡ് പീറ്റർ 1:8. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ?
And so this is from 2 Peter chapter 1 verse 8. We considered it in
ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. 11 വാക്യം 10 കൂടെ ചേർത്ത് വായിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് പ്രാപിക്കും.
So verses 8, 10 and 11, for if these things are yours and abound, you will be neither barren nor unfruitful in the knowledge of our Lord Jesus Christ. Verse 10 and 11, therefore brethren, be even more diligent to make your call and election sure, for if you do these things, you will never stumble, for so an entrance will be supplied to you abundantly into the everlasting kingdom of our Lord and Savior Jesus Christ.
അന്ന് സംസാരിച്ചതായിട്ടുള്ള വിഷയം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ?
This is what we looked at and we spoke back in December. I trust does anyone remember it?
നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ പ്രസംഗിച്ച വിഷയങ്ങൾ പിന്നെയും പിന്നെയും പ്രസംഗിക്കുന്നുണ്ട്.
Because we do not remember, recollect what was shared earlier, I tend to repeat my sermons.
Praise God. എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി.
It is a great opportunity for me to repeat.
Praise God. 8 വാക്യം നമ്മൾ വായിച്ചത് ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ.
And so verse 8, if these things are yours and abound,
അതിൻ്റെ മുകളിലുള്ള ചില വാക്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ നമ്മൾ അന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി.
And so we considered and thought about the verses just ahead of that, verse 8.
അതിൻ്റെ 3 വാക്യം ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് പറഞ്ഞു പോയിക്കോളാം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കും. അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മുഖത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവ, ദ ഡിവൈൻ നേച്ചർ, അതൊക്കെ ചിലപ്പോൾ ഓർമ്മ വരും, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു.
And as his divine power has given to us all things that pertain to life and godliness through the knowledge of him who called us by glory and virtue, by which have been given to us exceedingly great and precious promises, that through these you may be partakers of the divine nature, having escaped the corruption that is in the world through lust.
അതിൻ്റെ 5 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതിനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോടെ ഭക്തിയും, ഭക്തിയോടെ സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത് ഇവ നിങ്ങൾക്ക് ഉണ്ടായി വർത്തിക്കുന്നു എങ്കിൽ.
And so as we consider verses 5, 6 and 7, after the apostle Peter writes that, then he goes on to verse 8 and says, for if these things are yours,
എന്നിട്ട് നമ്മൾ വായിച്ചത് നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല.
And so he continues to say, you will be neither barren nor unfruitful in the knowledge of our Lord Jesus Christ.
അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ മുകളിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകത്തില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് പ്രാപിക്കും.
And then he continues to say to make our be more diligent to make your calling and election sure. And then he says, for if you do these things, you will never stumble, for so an entrance will be supplied to you abundantly into the everlasting kingdom of our Lord and Savior Jesus.
നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ,
and if you were to ask what is the thing that all of us need to understand,
നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു മൂവിങ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം.
And in each of our lives we need to understand there is a move of the Holy Spirit.
ഇവിടെ അപ്പോസ്തലനായ പൗലോസും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ,
And so here if you were to ask what is the apostle Paul say of it,
നമ്മുടെ ഓരോരുത്തരുടെയും പോരാട്ടത്തിൽ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്.
In each of our struggles and difficulties the one who helps us is the Holy Spirit of God.
നമ്മളെല്ലാവരും ഒരു സ്പിരിച്വൽ വാർഫെയറിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
നമ്മളെല്ലാവരും ഒരു ആത്മീയ കളത്തിലാണെന്ന് നമ്മൾ എന്ന് വിചാരിക്കണം. We have to understand that.
അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്.
And so that is why the apostle Paul says to stand against the wiles of the enemy we need to put on the whole armor of God so you can stand against the wiles of the devil.
But നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പടയാളിക്ക് ശത്രുവിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കണം.
And so if a soldier has to fight against the schemings of his enemy he needs to put on the full armor.
ഏതൊക്കെ ആയുധങ്ങളാണ് ധരിക്കേണ്ടത്?
What is the different types of armor that you need to wear?
എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യം ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ കാര്യം അരയ്ക്ക് സത്യം കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം. യെസ്, വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും. ഒരു കാര്യം കൂടെ ഉണ്ട്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചു കൊണ്ട്. ആറാമത്തെ എഫേഷ്യൻസ് ആറ്.
സോ എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 14 ടു 18 ഇറ്റ് സേസ് ടു ഗേർഡ് യുവർസെൽഫ് യുവർ വേസ്റ്റ് വിത്ത് ട്രൂത്ത്, put on the breastplate of righteousness, shod your feet with the preparation of the gospel of peace, take the shield of faith with which you are able to quench all the fiery darts of the wicked one, take the helmet of salvation and the sword of the spirit which is the word of God, and finally praying always with all prayer and supplication in the spirit.
അപ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ഒരു പടയാളിക്ക് കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധ വർഗം ഹോൾഡ് ചെയ്യുന്നവരായിരിക്കണം.
And so to be able to withstand the schemings of the devil a soldier in the battlefield should put on the full armor of God.
അരയ്ക്ക് സത്യം കെട്ടണം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ സത്യമായിട്ട് കാര്യങ്ങൾ പറയണം.
And so you need to gird your waist, you need to tie the truth around your waist, so in your life you need to speak the truth.
നീതി എന്ന കവചം ധരിക്കണം.
And you have to put on the breastplate of righteousness.
സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിൽ ചെരുപ്പാക്കണം.
And so you need to put on your feet the preparation of the gospel of peace.
പിന്നെ എന്തുവാ പറഞ്ഞത്? വിശ്വാസം എന്ന പരിചയം എടുക്കണം.
And you have to take on the shield of faith.
രക്ഷ എന്ന ശിരസ്ത്രം,
the helmet of salvation.
ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്,
and the sword of the spirit which is the word of God.
സകല പ്രാർത്ഥനയാലും യാചനയാലും prayer and petitions.
And so praying always with all prayer and petitions.
അപ്പോൾ ഒരു ആത്മികൻ ധരിച്ചിരിക്കേണ്ട ഏഴ് ആയുധങ്ങൾ ഇവയാണ്. കാരണം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമ്മുടെ പോരാട്ടം ആത്മാവിലുള്ള പോരാട്ടമാണ്. അപ്പോൾ ഒരു ദൈവ പൈതൽ ഈ വിധ കാര്യങ്ങൾ ധരിച്ചെങ്കിൽ മാത്രമേ ജയിച്ചു നിൽപ്പാനായിട്ട് കഴിയത്തുള്ളൂ.
And so the spiritual man should put on or wear these seven items of the armor of God, because we do not wrestle against flesh and blood, but against principalities and powers, against the rulers of the darkness of this age. And so this is something that we need to keep in mind.
But pishajinte tandrangale nammal manasilakkan.
And so we need to understand the wiles or the schemings of the devil.
Namukku ellavarkkum ariyavunna oru karyamaanallo ee World Trade Center തകർത്തതായിട്ടുള്ള വിഷയം.
And so we are all familiar with the fact of the World Trade Center being destroyed.
അതിന്റെ മുഖ്യ ധാരകൻ എന്ന് പറഞ്ഞാൽ മുഖ്യ സൂത്രശാലി എന്ന് പറഞ്ഞ ആള്, നമുക്ക് ആ പുള്ളിയുടെ പേര് പറയണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം.
And we also know who the linchpin of that attack was.
BL നമുക്കറിയാം അല്ലേ? Praise God. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ നമ്മൾ ഒക്കെ കണ്ടിട്ടുള്ളതാണ്, ഈ മനുഷ്യൻ ഈ അവിടെ ഈ പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്ത് ഗുഹകളിലാണ് പാർത്തുകൊണ്ടിരുന്നത്.
And so when we are familiar with the news and about that individual, how when all these things were happening, he was hiding in caves.
ചില സമയത്തൊക്കെ ഗുഹയിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരും ഒരു വടിയും ഊന്നിങ്ങനെയാണ് ഇങ്ങനെ പോകുന്ന പിക്ചറാണ് കണ്ടിട്ടുള്ളത്.
And so we are all familiar with the picture of how he would sometimes exit those caves holding a stick and crouching and walking.
ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് നട്ടെല്ല് സംബന്ധമായിട്ടുള്ള എന്തോ വിഷയങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വടി കുന്നി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നത്.
And so people would say that he had some sort of physical ailment, which is why he would walk in that manner.
അപ്പോൾ ഈ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ഈ നട്ടെല്ല് സംബന്ധമായിട്ടുള്ള ഈ രോഗമുള്ള ഒരാൾക്ക് ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കുക എന്നുള്ളത് ഒരു അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്.
And so it is an impossible thing for someone who has this physical ailment or physical inability to be able to orchestrate this attack against the World Trade Center.
എന്നാൽ ആ മനുഷ്യൻ ഉപയോഗിച്ചത് തന്ത്രമായിരുന്നു.
And so this man, this individual, what he did was he schemed or he orchestrated through schemings.
തന്റെ മാസ്റ്റർ ബ്രെയിൻ ആണ് താൻ അതിനു വേണ്ടി ഉപയോഗിച്ചത്.
And so he used his brain to orchestrate that attack.
പോൾ ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ഏഴുകൂട്ടം കാര്യങ്ങൾ ഒരു ദൈവ പൈതൽ ആയുധമായിട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് ഉള്ള കാര്യം മനസ്സിലാക്കിക്കോളൂ.
And so that is why it is written here, to be able to stand, withstand the schemings of the devil, there are seven particular things that a man of God should put on to be able to withstand that.
But പിശാചിന് ഒരു കാര്യം അറിയാം, ദൈവമക്കൾക്ക് അത്യന്തമായ ഒരു ശക്തി ദൈവം പകർന്നു കൊടുത്തിട്ടുണ്ട്.
And so the devil understands that God has given his children a special power to withstand him.
നമ്മൾ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുമ്പോൾ ആ ദൈവിക ശക്തി ആ വാക്കിൽ കൂടെ വ്യാപരിക്കുക.
And when we proclaim the word of God, the heavenly power, the godly power would emanate from that word.
ഒരാളെ നോക്കുന്നതിൽ കൂടെ ആ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക.
And so through your gaze or through your vision, by looking at one person, the power of God works through that.
അപ്പോൾ അത് സൂപ്പർ എക്സ്ട്രാ ഓർഡിനറി പവർ ആണ്.
And so it is an extraordinary power that we consider here.
ഇത് നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്.
And so this has been poured out upon us.
Praise God. Hallelujah. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പകർന്നിരിക്കുന്ന ഈ ശക്തി ചോർന്നു പോകുകയല്ല.
And so this power that has been poured upon us, it shouldn't be leaking away.
அது உயரத்தில் இருந்து நாம் பிராபிக்கേണ്ടതായിട്ടുള്ള ஒரு காரியமான.
And so it is something that has to be obtained from the heavens.
அப்பள் ഈ ശക്തിയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭൂമിയിൽ നിന്നുള്ള ശക്തിയല്ല.
And so what is the speciality of this power? It is not the power that comes from the world or the earth.
ഇത് ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ്.
It comes from above.
ഈ ശക്തി എന്ന് പറഞ്ഞാൽ അത് സൂപ്പർ നാച്ചുറൽ ശക്തിയാണ്.
And so it is a supernatural power.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കണം, സാത്താൻ നമ്മോട് പോരാടുന്നത് അവന്റെ ശക്തി കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
And so one thing we need to understand is that how the enemy or devil comes against us, it's not through his power.
അവന്റെ തന്ത്രങ്ങളാലാണെന്ന് നമ്മൾ ഇന്ന് രാവിലെ സമയം മനസ്സിലാക്കണം.
So we need to understand that it comes through his schemings. That's a key thing that we need to understand.
അതാണ് അപ്പോസ്തലനായ പൗലോസ് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിനെ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം.
And that is why the apostle Paul says that to be able to withstand the schemings or the wiles of the devil, you need to put on the armor of God.
അതുകൊണ്ട് ഒടുവിൽ നമ്മൾ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നമ്മൾ ശക്തിപ്പെടണം.
And so we need to be strengthened in the Lord and his and the power of his might.
അപ്പോൾ ഈ സാത്താൻ കൊണ്ടുവരുന്നതായിട്ടുള്ള ഈ തന്ത്രങ്ങൾ ഒരിക്കലും ഒരു ട്രാപ്പാണെന്ന് നമ്മുടെ ജീവിതത്തിൽ തോന്നത്തില്ല. സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിട്ടുള്ള തന്ത്രങ്ങൾ ഒരു ട്രാപ്പ് ആണെന്ന് നമുക്ക് തോന്നത്തില്ല.
And so that is why when the devil brings up all these schemings and these wiles, sometimes we think that is why we do not think that it is a trap.
എന്നാൽ അതിനകത്ത് നമ്മളൊന്ന് കൈയിട്ട് കഴിയുമ്പോഴാണ് അയ്യോ ഞാൻ ട്രാപ്പിലായല്ലോ എന്നറിയുന്നത്.
But when we inadvertently put our hand into the trap, that is when we realize, oh dear, I have been caught in a trap.
But ട്രാപ്പിൽ നമ്മൾ വീണു പോയെങ്കിൽ ആ ട്രാപ്പിൽ നിന്നും നമ്മൾ പുറത്തു വരണം.
If we have been caught in that trap, we need to be able to come out of it.
ഇപ്പോൾ ഒരാൾ ഒരു ട്രാപ്പിൽ ചെന്ന് വീണു കഴിഞ്ഞാൽ അത് മറ്റൊരാളിനോട് പറയുവാനായിട്ട് കഴിയത്തില്ല.
And so if one person has fallen into a trap, he is unable to say it to another person.
ഒരു പക്ഷി വേട്ടക്കാരന്റെ കെണിയിൽ അകപ്പെടുന്നത് പോലെ ആ കെണിയിൽ നിന്ന് പൊട്ടി പുറത്തു വരുവാൻ നമ്മെ സഹായിക്കുന്നവനാണ് നമ്മുടെ ദൈവം.
And so just like a bird is caught in the trap of a hunter, to be able to come out of that trap is God who helps us to be able to be rescued from that trap.
ഒരു മനുഷ്യന് സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തില്ല.
A man by himself is not able to rescue himself from that trap.
നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില കെണികൾ നമ്മളെക്കാളിലും ബലമുള്ളതാണ്.
And so certain traps that come into our lives are much more stronger than us.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിരിക്കുന്നത്.
And that is why the apostle Peter says,
അവന്റെ ദിവ്യ ശക്തിയാലും
his divine power,
അവന്റെ ദിവ്യ ദാനത്താലും
and his divine grace,
divine promises,
yes,
ഒരു ദൈവവൈദലിനെ ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ദൈവം ദാനം ചെയ്തിരിക്കുക.
And has given to us all things that pertain to life and godliness.
Praise God, hallelujah. അപ്പോൾ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ gift ആയിട്ട് തന്നിരിക്കുന്നതെല്ലാം ഏറ്റവും precious ആണ്, ഏറ്റവും വിലയേറിയതാണ്.
And so in each of our lives what God has given us is a gift that is very precious.
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും precious ആയിട്ടുള്ള ഒരു കാര്യം പറയാമോ?
In our lives can you point out to something that is very precious in each of us? നമുക്ക്
gift ആയിട്ട് തന്നിരിക്കുന്ന ഏറ്റവും precious ആയിട്ടുള്ള ഒരു കാര്യം.
What is the most precious gift that God has given in each of our lives?
നമ്മൾ ശ്വസിക്കുന്ന വായു, ഓക്സിജൻ ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്.
So God has given us the breath of life for free.
അത് ദൈവത്തിന്റെ gift ആണ്.
It is God's gift to us.
Praise God, hallelujah. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്.
And so we need to understand that our heavenly father has given this to us for free.
നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മളൊന്ന് ശാന്തമായിട്ടൊന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ശ്വസിക്കുന്ന വായു മൂക്കിലോട്ടൊന്ന് എടുക്കുന്നു, അത് പുറത്തേക്ക് വിടുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഉള്ള അവസ്ഥ, ഇനി ഓക്സിജൻ ഇല്ലെങ്കിൽ ഇനിയുള്ള അവസ്ഥയൊക്കെ നമ്മളൊന്ന് സ്വയമായിട്ടൊക്കെ ശാന്തമായിട്ട് ഒന്ന് ചിന്തിക്കുമ്പോൾ ഈ ദൈവം എത്ര പ്രഷ്യസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക, ഓക്സിജൻ വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം, എന്നാൽ ഫ്രീ ആയിട്ട് ദൈവം തമ്പുരാൻ അത് നമുക്ക് തന്നിരിക്കുകയാണ് അല്ലേ.
And as we go through life,
free gift aanu.
So and as we go through life, we need to consider how God has given us this free gift of this oxygen that we breathe, this breath of life, and we need to consider that in peace and in quietness, to see if that is taken away from us, how fickle our life is. And so we need to thank God and praise God for what he has given us, this free gift.
Inim precious aayittulla vera korchu karyangalude deiva vajanathil kuda namukku kaanuvanayittu kadiyunnu.
So we are able to see a few other things that are precious through the word of God.
നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പ് വില എന്ന് പറയുന്ന ഏറ്റവും വിലയേറിയതാണ്.
The price for our salvation is very precious.
അതും ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്.
And that is God. God has given that as well for free to us.
നമ്മുടെ ആത്മാവിന്റെ രക്ഷ, വീണ്ടെടുപ്പ് എല്ലാം ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്.
And so the salvation of our soul, God has given it to us for free.
നമ്മുടെ ചുറ്റുപാടും ഒക്കെ കാണുന്നതല്ല ഏറ്റവും പ്രഷ്യസ്.
So what we see around us is not very precious.
ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന divine gift ഏറ്റവും പ്രഷ്യസ് ആണ്.
And so what God has given to us as a divine gift is very precious.
ഏറ്റവും വലിയ gift ഏതാണെന്ന് ചോദിച്ചാൽ,
if you were to ask what is the greatest gift,
തന്റെ ഏകജാതനായ പുത്രനെ തന്നതാണ്, ഈസ് എ ബിഗോട്ടൻ സണ്ണിനെ തന്നതാണ് ഏറ്റവും പ്രഷ്യസ് ഗിഫ്റ്റ്.
And the most precious gift that God has given us is his only begotten, his one and only son to us.
തന്റെ പാപമില്ലാത്ത രക്തം അവൻ നമുക്ക് വേണ്ടി ചിന്തി.
He shed his sinless blood for us.
ആ രക്തത്തിൽ കൂടെയാണ് ആത്മരക്ഷ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്.
It is through his blood that we have salvation in our spirit.
അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് സ്വന്ത പുത്രനെ, പ്രൈസ് ഗോഡ്.
And so through God's word we are able to see his own and one and only son.
തന്റെ സ്വന്ത ജീവനെ,
his own life.
അവൻ നമുക്ക് ആത്മരക്ഷയെ ഫ്രീ ആയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്.
And he gave us this salvation for free.
അപ്പോൾ അവന്റെ ദിവ്യ ശക്തിയാലും അവന്റെ ദിവ്യ ദാനത്താലും നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ദൈവം ദാനം ചെയ്തിരിക്കുന്നു.
And so God has given to us through his divine power and divine blessing all things that pertain to life and godliness.
ഇനി അത് മാത്രമല്ല, നമ്മുടെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയത് തന്നെയും അത് ഫ്രീ ആയിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്.
And that is not all. Our name, the fact that our names are written in the book of life in heaven, that is also given to us by for free.
നിങ്ങളെയൊക്കെ കണ്ടിട്ട് യാതൊരു സന്തോഷമില്ലാതിരിക്കുന്നു.
If I were to look at you, I don't see joy.
കർത്താവ് ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കുന്നു.
And so even after Christ has given us all these precious gifts,
ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യത,
and so the eternity that God has prepared for us,
അപ്പോൾ അവിടെ നമുക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ,
and if you are to be able to enter into that,
നമ്മൾ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളായിട്ട് തീരണം.
We need to be partakers of the divine character, divine nature of God.
ദൈവത്തിന്റെ എല്ലാ പ്രവർത്തികളും നമ്മളിൽ കൊണ്ടുവരുന്നത് നമുക്ക് ഒരുപക്ഷെ അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യമാണെങ്കിലും,
and if the fact is that it is uncomfortable when all the different works of God comes into our lives,
അതിനകത്തുള്ള ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ,
if you were to ask what is the ultimate purpose behind all of that,
ദൈവത്തിന്റെ പുത്രനായ ദൈവവൈതല്യം ഈ ഭൂമിയിൽ ഉടവാകണം.
And so a person who has the divine nature of Christ should form or should come out in this world through that.
ദൈവം അതാണ് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്.
So that is what God desires of each of us.
ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയുവാനായിട്ട് കഴിയുമോ, ദൈവമേ ആ ദിവ്യ സ്വഭാവത്തിന്റെ ഉടമയാക്കി എന്നെ മാറ്റണമേ എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പറയാം.
And so can we all pray to God, dear God, can you make us partakers of that divine nature?
നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മയെ നന്മ കൊണ്ട് നമുക്ക് ജയിക്കാനായിട്ട് കഴിയണം.
And so in our lives, whatever shame or bad things happen in our lives, we need to encounter and we need to overcome that with blessing, with goodness.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു നിങ്ങൾ സൽഗുണ പൂർണരാകുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു.
And so that is why God says you need to be full of good works.
Praise God. Hallelujah. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിലൊക്കെ.
And so that is why we are able to see a couple of things that the apostle Paul says in Philippians and Colossians.
നിങ്ങളുടെ പെർഫെക്ഷനായിട്ട് ഞാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു.
And so I pray for you without ceasing for you.
ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ.
And so to be for all man to be complete in Jesus Christ to its perfection.
Than poradi prarthikunu ennaanu Colossians leganathil kaanuvanayittu kadiyunnu.
And that is why we are able to see that in Colossians he continues to pray unceasingly for that purpose.
Christuvil aa vyakti perfect aayittu maarunu.
For that person to be perfect in Jesus Christ.
Praise God.
Hallelujah.
അതിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്,
and so pertaining to that the apostle Paul continues to say,
ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം.
And so Christ is born in you.
ക്രിസ്തുവിന്റെ മനസ് ഉള്ളവരാകുന്നത് വരെ,
till you have the mind of Christ.
താൻ പറഞ്ഞു, ഞാൻ പ്രസവ വേദനയോടെ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്.
And so Paul is saying that he is praying with the labor pangs for you.
എന്താണ് അപ്പോസ്തലനായ പത്രോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്?
And what is it that the apostle Peter says pertaining to that?
കേടാത്തതും ജീവനുള്ളതുമായ നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു.
So you are born again through the word of God that is that does not is not snuffed out and is eternal.
Praise God. Hallelujah. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? കേടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു.
And so through what is not snuffed out, through that which gives life and that which is sustaining is through which the word of God that you have been born again.
അതുകൊണ്ട് എന്താണ് അപ്പോസ്തലനായ പൗലോസ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്?
And so what is it that the apostle Peter has said?
1 പത്രോസ് 2:1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായിട്ട് വളരുവാൻ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ, ഇപ്പം മായമുള്ള പാലുമുണ്ട്, രക്ഷയ്ക്കായിട്ട് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ
And so in 1 Peter chapter 2 verses 1 to 3, therefore laying aside all malice, all deceit, hypocrisy, envy and all evil speaking, as newborn babes, desire the pure milk of the word that you may grow thereby to salvation, if indeed you have tasted that the Lord is gracious.
അപ്പോൾ നമ്മൾ ഓരോരുത്തരും വളരുന്നതിനു മുമ്പ്,
And so all of us, before we even grew up, even grew.
രണ്ടിൻ്റെ ഒന്ന് മുതൽ നമ്മൾ വായിച്ച ആ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ട് കളയണം.
And so what we read in 1 Peter chapter 2 verses 1 onwards, we need to let go of what we read.
Sagala dushtada,
laying aside all malice,
chadiv,
all deceit,
vyajavam,
hypocrisy,
asuya,
envy,
nuna,
evil speaking.
ഇത്രയും കാര്യങ്ങൾ വിട്ട് കളഞ്ഞിട്ട് വേണം വളരുവാൻ.
So all these things we need to let go before we can grow.
അപ്പോൾ ഇതെല്ലാം ജീവിതത്തിൽ നിന്ന് നീക്കിയിട്ട് വേണം വളരുവാൻ.
And so all these things we need to move away from our lives and then grow.
ഇനി ഇത് നീക്കാതിരുന്നാൽ,
and so if we were not to move that away from our lives,
നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഷ്ടൻ വളരുക.
And so in our lives there is an enemy who is growing.
ഒരു വ്യാജൻ നമ്മുടെ ജീവിതത്തിൽ വളരുക.
And so there is malice that is growing in us.
But ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നീക്കാതെ പോയാൽ,
and if all these things we do not move away or take away from our lives,
കർത്താവിന്റെ ദിവ്യ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകും.
The divine nature of Jesus Christ will not grow in us.
Praise God.
Hallelujah.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ,
and if you were to ask what is the thing that we need to understand,
നമ്മൾ ഓരോരുത്തരും വിശ്വസ്തരും നിഷ്കളങ്കരും ആകുന്നതിനു വേണ്ടി ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തതാണ്.
And so God has chosen us to be faithful and innocent to him, and he chose us before the foundation of the world.
എഫേഷ്യർ 1:4 ആണ് അത് എഴുതിയിരിക്കുന്നത്.
And so we see that in Ephesians 1:4.
ഒന്ന്, നമ്മൾ വിശുദ്ധരായിരിക്കണം.
One, we need to be holy.
നിഷ്കളങ്കരായിരിക്കണം.
We need to be innocent.
ഇത് ആകേണ്ടതിനെ ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു.
And so that to be those things he chose us before the foundation of the world.
എന്തിനാണെന്ന് ചോദിച്ചാൽ,
and why you may ask,
എഫേസ്യ ലേഖനം 4:12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു.
And so he has established some to be apostles, to be preachers, to be evangelists, and various other things.
എന്തിനാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത്?
Why did he place them in such manner?
അത് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർദ്ധനയ്ക്കുമാകുന്നു.
And so it is because of the equipping of the saints for the work of the ministry, for the edifying of the body of Christ, till we all come to the unity of the faith and of the knowledge of the Son of God, to a perfect man, to the measure of the stature of the fullness of Christ.
വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നത്.
And so we are able to see that very clearly.
എന്താണ് അപ്പോസ്തലനായ പൗത്രോസ് ഇതിൽ കൂടെ നമ്മെ ഓർപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ,
And so what is it the apostle trying to remind us through this?
നമ്മൾ ദിവ്യ സ്വഭാവത്തിന്റെ ഉടമയായിട്ട് നമ്മൾ മാറണം.
We need to be partakers of the divine nature.
Praise God. Hallelujah. Perfection of the saints. അതിന്റെ ഉടമസ്ഥരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം, അല്ലെങ്കിൽ ആ ദിവ്യ സ്വഭാവത്തിന്റെ ഉടമയായിട്ട് നമ്മൾ തീരണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.
And so God desires of us that we need to be partakers of that divine nature and the perfection of the saints.
Praise God.
Hallelujah.
അപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട്.
And so as we hear the word of God, God desires our perfection.
അതുകൊണ്ടാണ് 2 Timothy chapter 3 verses 17 നമുക്കെല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്ന വാക്യം, ഓൾ സ്ക്രിപ്ചർ ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്. ദൈവ എല്ലാ തിരുവെഴുത്തും ദൈവ സ്വാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും ആ വക പ്രാപിച്ച് തികഞ്ഞവനാകണം.
And so all scripture is given by inspiration of God and is profitable for doctrine, for reproof, for correction, for instruction in righteousness, that the man of God may be complete, thoroughly equipped for every good work. For 2 Timothy chapter 3 verse 16 and 17.
All scripture is inspired by God. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവസ്വാസ്യമാണ്.
And so all scripture is given by inspiration of God.
അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഞാൻ ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നെ റീഡ് ചെയ്യുന്ന ഒരു ബുക്കുണ്ട്.
And so one thing we need to understand, you and myself included, that there is a book that reads each of us.
അത് ദൈവത്തിന്റെ വചനം.
And that is the word of God.
അതാണ് നമ്മൾ വായിച്ചത് എന്തേ? സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനെ പെർഫെക്ഷൻ തികഞ്ഞവനാകണം.
And so to be perfect and to be complete in all good works.
ഒരു ജസ്റ്റ് ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഈ ചിന്ത ഇവിടെ വിരമിക്കുവാനായിട്ട് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
And I want to give you one example before I conclude this thought.
നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ബാത്റൂം ഉണ്ട് അല്ലേ?
In each of our houses there are bathrooms.
നിങ്ങളെ അത് ചിന്തിച്ചിട്ടുണ്ട്, ഓരോ ബാത്റൂമിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കണ്ണാടി ഉണ്ട്.
So if you were to go, have you thought when you go to each of those bathrooms, there is a mirror.
അവിടെ ഒരു സിങ്ക് ഉണ്ട്.
There is a sink.
അവിടെ ഒരു പൈപ്പ് ഉണ്ട്.
And there is a pipe, a faucet.
മുമ്പിൽ കണ്ണാടി.
In front of us there is a mirror. There is a sink.
ഒരു പൈപ്പ്.
And there is a faucet.
അപ്പോൾ കണ്ണാടിയും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എന്തെങ്കിലും വൃത്തിയായിട്ട് എന്ന് പറഞ്ഞാൽ വൃത്തികേടായിട്ട് എന്തെങ്കിലും നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കണ്ണാടി നമ്മൾ നോക്കുമ്പോൾ അത് ആ അഴുക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് ടാപ്പ് തുറന്ന് നമ്മുടെ മുഖം നമ്മൾ കഴുകും.
And so if you were to look at it this way, when we see something in the mirror that is on our face that is unpleasant or dirty, we would open the tap of the faucet and then wash our face.
Va kannadil nokunnavan mugam kaligana.
And so the one who looks at his looks in the mirror should wash his clean his face.
Praise God. Divya swabhavathine nammal kootaligalai thiran.
And so we need to be partakers of the divine nature.
അതുകൊണ്ടാണ് അപ്പോസ്തലനായി പത്രോസ് പറഞ്ഞിരിക്കുന്നത്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ.
And that is why the apostle Peter says, if you have these increase in you,
നിങ്ങൾ ഒരു നാളും ഇടറി പോകാതെ,
you will not be shaken.
നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് പ്രാപിക്കും.
Because an entrance will be supplied to you abundantly into the everlasting kingdom of our Lord and Savior Jesus Christ.
എന്താണ് ഈ ദൈവവചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്?
And what is it that the Spirit of God is reminding us through these passages?
നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായിട്ട് മാറും.
And so each of us should be partakers of the divine nature of God.
ആ ദിവ്യ സ്വഭാവത്തിനെ നമ മൾ കൂട്ടാളികളായി മാറിയാൽ,
and if we were to be partakers of that divine nature,
praise God, നമ്മൾ ഒരു നാള് വീഴ്ന്നിറങ്ങി പോകുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല.
And God will not allow us to be shaken.
Praise God, hallelujah. അങ്ങനെ ഇടറി പോകാതെ നമുക്ക് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് പ്രാപിപ്പനായിട്ട്.
And so he will never let us stumble, and he prepares an entrance will be supplied to you abundantly into the everlasting kingdom of our Lord and Savior Jesus Christ.
നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്നിട്ട് നിൽക്കാമോ?
Shall we all stand in the presence of God?
കേട്ട ദൈവവചനത്തിനു ബാബേ നമ്മെ ഒന്ന് സമർപ്പിക്കാം.
And so shall we submit ourselves to the word that we just heard.
സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ.
And so brethren, please let's make our calling and election sure.
ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തിരുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു.
And so God desires for us to be partakers of that divine nature.
വിലയേറിയ വാഗ്ദത്തങ്ങളാണ് ദൈവം നമുക്ക് നൽകി തന്നത്.
And God has given us precious promises.
ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്ന എല്ലാം വിലയേറിയതാണ്.
And so what God has given in our lives are all precious.
അത് ഈ ലോകത്തിലെ മനുഷ്യർക്കാർക്കും അത് തരുവാനായിട്ട് കഴിയുന്നതല്ല.
And that is not the people of this world will never be able to give that to us.
ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ദാനങ്ങളെല്ലാം അതെല്ലാം വിലയേറിയതാണ്.
And all the gifts that God has given us are very precious.
ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് നൽകി തന്നിരിക്കുന്നതാണ്.
And these are all things that God has given to us for free.
ഇതെല്ലാം നമ്മുടെ ജീവിതം നൽകി തന്നിരിക്കുമ്പോൾ
as he has given all these things into our lives
ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ദൈവകുടുംബത്തിനെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു.
And so what God desires of each child of God that lives in this world
ആ നിത്യരാജ്യത്തിലേക്കുള്ള അവകാശം നമ്മൾ പ്രാപിക്കണമെങ്കിൽ
and so to be able to obtain into the kingdom of God to be partakers of the kingdom of God
ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായിട്ട്
and so we need to be partakers of the divine nature of God
കർത്താവേ ഇന്ന് രാവിലെ സമയം നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം കർത്താവേ ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവമുള്ളവരായി ആ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി മാറുവാൻ അവിടുത്തെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് ഞങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ തിരുസന്നിലേക്ക് ഈ വിശുദ്ധ ദിവസത്തിൽ സമർപ്പിക്കുന്നപ്പോൾ ഞങ്ങളെ അതിനായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തുടർന്ന് നിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കും മഹത്വമെടുക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ